നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ ടാക്സിയും ഊബറും മറ്റും ഓടിക്കുന്നവർ നിരന്തരം ആക്രമണങ്ങൾക്ക് ഇരയാവുന്നതായി വാർത്തകൾ പുറത്തു വരാറുണ്ട്. ടാക്സി ഡ്രൈവർമാർക്ക് സുരക്ഷയ്ക്കായി ടാക്സിക്കുള്ളിൽ തന്നെ ക്യാമറയും മറ്റുമുള്ളപ്പോൾ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാത്ത ഊബർ ഡ്രൈവർമാർ എത്രത്തോളം സുരക്ഷിതരാണ്? അടുത്തിടെ ആഡലൈഡിൽ ഊബർ ഓടിക്കുന്ന ആൻഡോ മാത്യു നേരിട്ടത് ഭീതിപ്പെടുത്തുന്ന ഒരനുഭവമായിരുന്നു. ആഡലൈഡിൽ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കറായ ആൻഡോ മാത്യു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായാണ് ഊബർ ഡ്രൈവറായി ജോലി ചെയ്തു തുടങ്ങിയത്. എന്നാൽ അടുത്തിടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു യാത്ര അവസാനിച്ചത് പേടിപ്പെടുത്തുന്ന ഒരോർമ്മയിലാണ്. രണ്ട് അക്രമികൾ ചേർന്ന് ആൻഡോയുടെ പുതുതായി വാങ്ങിയ കാർ തള്ളിത്തകർത്തതായി ആൻഡോ പറയുന്നു. സംഭവത്തെക്കുറിച്ച് ആൻഡോ പറയുന്നത് ഇങ്ങനെ:
2019 സെപ്റ്റംബർ 17 രാവിലെ ഒരു 10:30 മാരിയൻ ഏരിയയിൽ എനിക്ക് ഒരു ട്രിപ്പ് റിക്വസ്റ്റ് ലഭിക്കുകയും ഞാൻ അദ്ദേഹത്തെ മോർഫറ്റ്വേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പൊ പോണ വഴിയിലൊക്കെ അത് ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. ഏകദേശം ഞാൻ മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ആ സ്പോട്ട് എത്താൻ കണ്ട ആള് പറഞ്ഞു മ്യൂസിക് ഓഫ് ചെയ്യ്, വളരെ ഡിസ്റ്റർബ്ഡായിരുന്നു. അങ്ങനെ ഊബർ ട്രിപ്പ് റിക്വസ്റ്റ് പ്രകാരമുള്ള വീടിന്റെ മുമ്പിൽ ഞാൻ നിർത്തി. അപ്പോ ആള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ആള് എനിക്കൊരു സ്പോട്ട് കാണിച്ചു തന്നു. അത് ഉദ്ദേശം ഒരു 75 ദൂരേക്ക് വണ്ടി നിർത്താനാണ് പറഞ്ഞത്. സാധാരണ നോർമലായിട്ട് അങ്ങനെ ആരും ആവശ്യപ്പെടാറില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഞാൻ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ജിജ്ഞാസ തോന്നി. അപ്പൊ ഞാൻ റിയർ വ്യൂ മിററിലൂടെ, വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിററിലൂടെ നോക്കി, ഞാന് ആദ്യം വണ്ടി നിർത്തിയ വീട്ടിൽ നിന്ന് രണ്ട് കാര് ഇറങ്ങി വന്നു. അവര് മൂന്നുപേരും മൂക്ക് മുട്ടുന്ന അത്ര ക്ലോസ്ഡ് നെറ്റ്വർക്ക് പോലെ നിന്ന് എന്തൊക്കെയോ അവര് കൈമാറി. എനിക്ക് എന്താണ് കൈമാറിയെന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ 10 നീണ്ടു നിന്നുള്ള ഇവരുടെ വലിയ ഒച്ച ബഹളമൊന്നും ഉണ്ടായില്ല. ഈ 10 കൂടി എന്റെ ഊബർ പാസഞ്ചർ എന്തോ ഒരു പാക്കറ്റ് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പൊറിച്ച് തിരിച്ച് എന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി. ആള് കാറിൽ കയറിയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അവരെന്നെ കൊല്ലാൻ വരികയാണ്, പെട്ടെന്ന് വണ്ടി വിടാൻ പറഞ്ഞു. അപ്പോ ഞാൻ വണ്ടി മൂവായി തുടങ്ങിയപ്പോഴേക്കും അവര് ആയുധധാരികളായിട്ടാണ് അവർ വന്നിരുന്നത്. അവരുടെ ഷർട്ടിന്റെ ഉള്ളിലോ മറ്റോ ഒരു ഹോക്കി സ്റ്റിക്കിന്റെ വലുപ്പമുള്ള ഇരുമ്പുവടി ഓരോ വ്യക്തികളുടെ കയ്യിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നും ഒരേ സമയം തന്നെ വണ്ടിയുടെ ഏറ്റവും പുറകിലത്തെയും സൈഡിലുള്ള ചില്ലുകൾ, മൂന്ന് വശത്തെ ചില്ലുകളൊക്കെ തകർത്തു. ഒരു ഡോറിന്മേ അടിച്ച് മാരകമായിട്ടുള്ള ഒരു കുഴി ആ ഡോറിലുണ്ടായി. പുതിയ വണ്ടിയാണ്. പിന്നെ വലതുവശത്ത് കൂടെ ഡ്രൈവർ സൈഡിലേക്ക് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതും ഞാൻ കണ്ടു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് പോയി.
പിന്നീട് പോലീസിനെ ബന്ധപ്പെടുകയും പോലീസ് എത്തി ആൻഡോയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു.
ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 1 ദൂരത്തിൽ ഞാൻ വണ്ടി നിർത്തി. വളരെയധികം ടെൻഷൻഡ് ആയിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. വണ്ടി നിർത്താതെ പോലീസിനെ വിളിക്കാനും പറ്റൂലല്ലോ. അപ്പൊ ഞാൻ വണ്ടി ദൂരെ കൊണ്ട് നിർത്തി, ഞാൻ പോലീസിനെ വിളിച്ചു. സംഭവം നടന്ന് 20 കഴിഞ്ഞപ്പോ പോലീസ് എത്തി. ഇപ്പൊ പോലീസിന്റെ അടുത്ത് കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് പറയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പോലീസുകാരോട് പറഞ്ഞു ഇവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഞാനതൊക്കെ ഒപ്പിട്ടതിന് ശേഷം അവർ പറഞ്ഞു ഇനി നിങ്ങളുടെ നിയമവഴി നടപടി നോക്കിക്കോ, ഇൻഷുറൻസുകാരെയൊക്കെ വിളിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഇനി നിങ്ങളുടെ റോൾ കൂടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞൊക്കെ ചെയ്തത്. അപ്പൊ ഞാന് പറഞ്ഞു എന്റെ ഡാഷ് ക്യാമറ ഉണ്ട്, അവരുടെ ശബ്ദം കിട്ടിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ അവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്യാമറയുടെ ഉള്ളിലുള്ള ഈ മൈക്രോ SD ഞാൻ കൈവശം വെക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് എന്നെ ചേസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അത് പോലീസിന് കൈമാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് ക്രൈമിന്റെ ആൾക്കാരായിട്ട് എന്റെ കൂടെ വന്ന് ഈ മൈക്രോ SD എടുത്തു.
തുടർന്ന് ഇൻഷുറൻസിനെ വിളിച്ച ആൻഡോ അവരുടെ നിർദ്ദേശപ്രകാരം കാർ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. എന്നാൽ $7,075 ബില്ലാണ് ഇവിടുന്ന് ലഭിച്ചത്. ഇത്രയും അധികം തുകയാകുമെന്നറിഞ്ഞതോടെ സഹായത്തിനായി ആൻഡോ ഊബറിനെ ബന്ധപ്പെട്ടു. എന്നാൽ യാത്രക്കാരനുമായുള്ള പ്രശ്നമായതിനാൽ സഹായിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് ആന്റോയ്ക്ക് ലഭിച്ചത്.
ഞാൻ എന്നിട്ട് ഊബറിനെ വിളിച്ചു. ഊബറിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങളും പാസഞ്ചറും തമ്മിലുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ട് ഊബറിന് ഇതിലൊന്നും ചെയ്യാൻ ഒരു റോളും ഇല്ല. പിന്നെ ഔട്ട് ഓഫ് മേഴ്സി ഞങ്ങൾ വേണമെങ്കിൽ ഈ ഊബർ പാസഞ്ചറായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്കൊരു കോമ്പൻസേഷൻ വാങ്ങി തരാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു വണ്ടിയുടെ, കൂടാതെ സംഭവം നടന്ന സറൗണ്ടിങ് ഏരിയയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അവർ പറയല്ല ചെയ്ത് ഇമെയിൽ ആയിട്ട് എന്നെ അറിയിക്കുക ചെയ്ത്.
ഊബർ ആവശ്യപ്പെട്ടത് പ്രകാരം സംഭവസ്ഥലത്ത് നിന്നും ചിത്രങ്ങൾ എടുക്കാനായി ആന്റോ വീണ്ടും സംഭവസ്ഥലത്തെത്തി.
അപ്പൊ ആ ഇമെയിൽ പ്രകാരം പിറ്റേ ദിവസം ഞാൻ ഈ സ്ഥലത്ത് സംഭവ സ്ഥലത്ത് ചെന്നു. ഫോട്ടോ എടുക്കുന്നത് ആ വ്യക്തികൾ കണ്ടു. വീണ്ടും ആ എന്റെ എന്താ പറയാ ഡ്രൈവർ സൈഡിലേക്ക് എന്നെ അടിക്കാനായിട്ട് ഓടി വന്ന വ്യക്തിയെ ഞാൻ കൃത്യമായിട്ട് കണ്ടിരുന്നു. ആ വ്യക്തി എന്നെ ആ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി വന്നു. അപ്പോ രണ്ട് ഫോട്ടോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, പിന്നെ കൂടുതൽ എടുക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. നടന്നെടുക്കായിരുന്നു ആ വ്യക്തി എന്റെ അടുത്തേക്ക്. അപ്പോഴേക്ക് ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. അങ്ങനെ എന്നെ ഫേസ് ചെയ്താണ് ആ ആള് നടന്നു വരുന്നത്. അപ്പൊ എനിക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളീനെ പാസ് ചെയ്ത് തന്നെ ഞാൻ കടന്നുപോയി തൊട്ടടുത്ത് കൂടെ. അപ്പൊ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പറഞ്ഞു. ഞാൻ എന്റെ വണ്ടി ആക്രമിച്ച വ്യക്തി വീണ്ടും ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നു കണ്ടു. ഇപ്പൊ ആ വ്യക്തി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ആയിട്ട് പോലീസിന് കൊടുത്തു.
ഇതോടെ സംഭവ സ്ഥലത്തു നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെ താമസിക്കുന്ന ആന്റോയും കുടുംബവും ഭയത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. തന്നെ തിരിച്ചറിഞ്ഞ അക്രമികൾ തങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന ആശങ്കയിലാണ് ആന്റോയും കുടുംബവും. ഇപ്പോൾ
എനിക്ക് പേടിയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അവര് ആ വ്യക്തി എന്റെ വീടിന്റെ മുന്നിൽ കൂടെ, അതായത് അയാള് എന്നെ കടന്ന് പോയി. അപ്പോഴും അയാൾ എന്നെ കണ്ടുപിടിച്ചു. അപ്പൊ എന്റെ വീട് പോലെ കണ്ടുപിടിച്ചു. ഇത് നടന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ള, അപ്പൊ ഞാൻ ഇന്നലെയും മിനിഞ്ഞാൽ നോക്കി ഇരുന്നിട്ട് ഈ സേഫ്റ്റി ക്യാമറ വാങ്ങാനായിട്ടുള്ള സർവൈലൻസ് ക്യാമറ വാങ്ങാനായിട്ട് ഇബേയിലൊക്കെ നോക്കി. പിന്നെ ഈ സംഭവം നടന്നപ്പോ ഞാൻ എന്റെ ഭാര്യനെ അറിയിച്ചു. ഭാര്യ ഓടി വന്നിരുന്നു. അപ്പൊ അവളുടെ കാറിന്റെ പേരും ഒരു പേഴ്സണലൈസ്ഡ് നമ്പറാണ്. അപ്പൊ അതും അവർ ഒരു പക്ഷെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ഏരിയയിലേക്ക് അവള് കാർ ഓടിച്ചാ വന്നത് എന്റെ അടുത്തേക്ക്. അവരുടെ നിരീക്ഷണത്തിലാണ് നമ്മള്. വ്യക്തിപരമായിട്ട് ഞാൻ പോലീസിന്റെ അടുത്ത് വെർബലായിട്ട് ഈ കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി വന്ന് നിങ്ങൾക്കെതിരെ ഒരു ഒഫൻസ് നടപ്പാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പോലീസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും നടന്നാൽ മാത്രം നിങ്ങൾ പോലീസിനെ വിളിക്കും. എന്റെ ഭാര്യ ഊബർ ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ഈ പറഞ്ഞ അതേ സ്ട്രീറ്റിന്റെ പാരലൽ ആയിട്ടുള്ള സ്ട്രീറ്റിൽ കൂടെ, അപ്പൊ അവള് മിക്ക ദിവസം 9:30 വരെ ഊബർ ഓടിക്കുന്ന എന്റെ ഭാര്യ ഇപ്പൊ 8 മണിക്ക് ഊബർ ഓടിക്കല് നിർത്തും. ഇരുട്ടായാൽ അവൾക്ക് പേടിയാ. അപ്പൊ അത് സത്യമായിട്ടുള്ള കാര്യമാണത്. എന്റെ ഭാര്യ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ചില ദിവസം എന്നെ വിളിക്കും. ഊബർ ഈറ്റ്സ് ഓട്ടത്തിന് പോകുമ്പോൾ ഞാൻ അവളുടെ കൂടെ ഇരുന്ന് പോകും. അല്ലാത്തപ്പോ ഇപ്പൊ ഊബർ പാസഞ്ചർ ഊബർ ട്രിപ്പിനാണെങ്കിൽ എനിക്ക് കൂടെ പോകാൻ അനുവാദമില്ലല്ലോ. പിന്നെ മക്കളൊക്കെ എപ്പോഴും അലർട്ടായിട്ടിരിക്കുന്നെ. എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞങ്ങൾ ഓടിയെത്താന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇത്ര സീരിയസ് ആയിട്ടുള്ള സംഭവം ആദ്യമായിട്ടാണ്. പക്ഷെ എന്താ പറയാ, ഈ യെല്ലിങ്ങും അതുപോലെ കൊറേ സംഭവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ നമ്മളെ ചീത്ത വിളിക്കും, നമ്മളെ തെറി വിളിക്കും. പേടിയുണ്ട്, പക്ഷെ ഓടിക്കാണ്ടിരിക്കില്ല. കാരണം നമ്മുടെ സാഹചര്യം അതാണ്. ഞങ്ങള് വീട് വിറ്റ് പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഓൾറെഡി. കുറേ കൂടി സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാൻ തന്നെ ഞങ്ങള് തീരുമാനം എടുത്തു കഴിഞ്ഞു ഓൾറെഡി.
സംഭവത്തിൽ പ്രതികരണം അറിയാനായി SBS മലയാളം ഊബറിനെ ബന്ധപ്പെട്ടിരുന്നു. ആന്റോ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ വിവരം മേലുദ്യോഗസ്ഥർക്ക് കൈമാറുന്നതിൽ തങ്ങളുടെ തൊഴിലാളിക്കുണ്ടായ വീഴ്ചയാണ് ആന്റോയെ സഹായിക്കാൻ കഴിയാതെ പോയതെന്നും ഇത് പരിഹരിക്കാൻ ഇപ്പോൾ ആന്റോയുമായി തങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെന്നും ഊബർ ഞങ്ങളെ അറിയിച്ചു. അതേസമയം SBS മലയാളം ഊബറിനെ ബന്ധപ്പെട്ട ശേഷം $775 നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തതായി ആന്റോ പറയുന്നു.
10-20 ദിവസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം അവര് ഇങ്ങനെ ഒരു മറുപടി തന്നു. നിങ്ങളുടെ കോമ്പൻസേഷൻ തരാനായിട്ട് സാധിക്കില്ല, പക്ഷെ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടില് ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോട്ട് പ്രകാരമുള്ള, ക്രാഷ് റിപ്പയർകാർ തന്ന കോട്ട് പ്രകാരമുള്ള $775 ഞങ്ങള് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം. നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ തയ്യാറാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞ് മറുപടി വിട്ടു. ഇമെയിൽ ആയിരുന്നു, പൈസ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് 15-ാം തീയതിയാണ് സംഭവിച്ചത്. 15-ാം തീയതി ഒരു 11:30-ഓടുകൂടിയാണ് സാൽവി SBS-ൽ നിന്ന് എന്നെ വിളിച്ചതെന്ന് ഞാൻ ഓർക്കണു. അതിനുശേഷം അന്ന് വൈകിട്ടാണ് ഞാൻ അവരുടെ ഇമെയിൽ കാണുന്നത്. അപ്പോ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരാള് ഇങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴും അവരത് കൺസിഡർ ചെയ്യാനായിട്ട് ഇട വന്നു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു.
സംഭവത്തെക്കുറിച്ചറിയാൻ സൗത്ത് ഓസ്ട്രേലിയ പോലീസിനെയും SBS മലയാളം ബന്ധപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സൗത്ത് ഓസ്ട്രേലിയ പോലീസ് ഞങ്ങളെ അറിയിച്ചത്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.